Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പുരുഷൻസോമിതഹസ്തഗ്രഹീതമാനയന്തിയേത്മാനമന്ത്രധായ പരസ്യന്തപ്തം പ്രതിഗൃഹ്ണാദിത്തദഹ്യതേ അതഹന്യതേ അന്ധയുദിത്തസ്യ അകർത്താ ഭവതി തതൈവ സത്യം ആത്മാനം കുരുതേ സസത്യ അഭിസന്ധഃ സത്യേന ആത്മാനമന്തർധായ പരസ്യന്തപ്തം പ്രതിഗൃഹ്ണാദി സദാത്മത്വോപദേശാദർഭാന്തരഭൂതസംഭവതി ബുദ്ധിമാത്രമിഹ കർത്തവ്യതായ ചോദ്യതേ നത്തു അജ്ഞാത സദസ്മിതി ജ്ഞാപ്യതേതി ചേത് നന്നസ്മിൻ പക്ഷേ പ്യശ്രതശ്രുതം ഭവതി ഇത്യനുപന്നം ന സദസ്മിതി ബുദ്ധിവിദേഹി സ്തുത്യർത്ഥത്വാ നാചാര്യവാൻ പുരുഷവേദ തസ്യ താവദേവ ചിരമിതി ഉപദേശാ യദി സദസ്മിതി ബുദ്ധിമാത്രം കർത്തവ്യതയ വിധീയതേ നതു ത്വം ശബ്ദവാച്യസ്യ സദ്രൂപത്വേന തഥാ നാചാര്യവാൻ വേദേതി ജ്ഞാനോപായോപദേശോ വാച്യഹസ്യാ യഥാ അഗ്നിഹോത്ര ജിഹ്വാദി ദിവ്യമാദിഷു അർത്ഥപ്രാപ്തമേവ ആചാര്യത്വമിതി തദ്വത്. ഇവിടെ തത്വമസി അതിന്റെ താല്പര്യം എന്തല്ല അതാണ് ഇവിടെ പറഞ്ഞു, എന്താണെന്നുള്ള പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സംശയം വരാം, മറ്റെന്തെങ്കിലും ആകാമോ? മനനം, ഇത് മനനത്തിന്റെ ഭാഗമാണ്. ശ്രവണം എന്ന് പറയുന്നത് തത്വത്തെ ബോധിപ്പിക്കും, പക്ഷെ ബോധിക്കുന്നവന്റെ മനസ്സിൽ സംശയങ്ങൾ വരും, അങ്ങനെയാകാമോ ഇങ്ങനെയാകാമോ, സ്വാഭാവികമാണ്. സംശയങ്ങളെ ദൂരീകരിക്കുന്നതിനാണ് മനനം. അപ്പോൾ മനനം എന്നുള്ള രൂപത്തിൽ പറയുകയാണ് ഇവിടെ സദസ്മീതി ബുദ്ധിമാത്രം കർത്തവ്യതയ വിധീയത. ഇത് കർമ്മവുമായി ബന്ധപ്പെടുത്തി പറയുന്നു. കർമ്മത്തോടനുബന്ധിച്ച് ഇങ്ങനെ ചില ജ്ഞാനോപദേശമുണ്ട്, നിങ്ങളതിങ്ങനെ അറിയുക എന്ന് മറ്റും പറയും. ഇതും കർമ്മത്തിന്റെ ഭാഗമായിട്ടാണല്ലോ, കർമ്മകാണ്ഡത്തിന് ശേഷമായിട്ടാണല്ലോ വരുന്നത്. ഇവിടെയും അതുപോലെ എന്തെങ്കിലും ഒരു പ്രത്യേക ജ്ഞാനത്തെ മാത്രം ഉപദേശിക്കുന്നു, അതറിയാൻ വേണ്ടി. കേവലം അറിവ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ബുദ്ധി മാത്രം കർത്തവ്യതയ വിദ്യയിൽ നമ്മൾ ആർജിക്കുന്ന അറിവ്, ഇൻഫർമേഷൻ എന്ന് പറയും. എന്തെങ്കിലും ഒരു വിവരത്തെ കുറിച്ച് ഒരു വിവരമുണ്ടാകും. ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, അതിൽ നിന്നൊരു കാര്യം നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിക്കുന്നു. അതുപോലെ വേദത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ട്. മുഖ്യമായിട്ടും കർമ്മങ്ങളെ സംബന്ധിച്ച്, ഉപാസനകളെ സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ ഒരാൾക്ക് മനസ്സിലാക്കാനുണ്ട്. അതിനാണ് ബുദ്ധി എന്ന് പറയുന്നത്. അത് കർമ്മ അനുബന്ധിയായി വരും. അതുപോലെ ഇവിടെയും എന്തെങ്കിലും ചില വിവരങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം കർമ്മം ചെയ്യാനുള്ളതാണ് അഗ്നിഹോത്രം, അത് ചെയ്യണം, അതിൻ്റെ വിധാനങ്ങൾ എങ്ങനെയാണ്, ഇന്ന ഇന്ന രീതി ചെയ്യണം, ഇന്നൊരു അധികാരിയാണ്, ജ്യോതിഷമാണ്, അശ്വമേധം, ഇതിന് കാലമുണ്ട്, ഇന്ന കാലത്ത് ചെയ്യണം. ഇതറിഞ്ഞാൽ ആ കർമ്മങ്ങളെല്ലാം അതേ രീതി ചെയ്യാൻ പറ്റും. അതോടൊപ്പം കർമ്മത്തിന് നേരിട്ട് ഉപയോഗമില്ലാത്തതും എന്നാൽ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നും പറയുന്ന ഇവിടെ ആത്മാവ് കർമ്മത്തിന് നേരിട്ട് ഉപയോഗമൊന്നുമില്ല. കർമ്മത്തിൽ ഉപയോഗം വരുന്ന എന്താണ്? ആരാണ് യജമാൻ, ആരാണ് ഋത്വിക്, എന്താണ് ഹവിസ്, വേരി എങ്ങനെ ഉണ്ടാകുന്നു, കാലം ഏത് കാലത്ത് ചെയ്യണം, എന്താണ് കർമ്മത്തിന്റെ ഫലം, ഇത്തരം കാര്യങ്ങളാണ് കർമ്മത്തിൽ ഉപയോഗിക്കാൻ വരുന്നത്. പക്ഷെ അവിടെ തന്നെ ആത്മാവിനെ കുറിച്ച് പറയുന്നു. ശരീരത്തിൽ നിന്ന് വേർപെട്ട ആത്മാവുണ്ട്, ആത്മാവ് ആണ് ശരിക്കും കർമ്മം ചെയ്യുന്നത്. ഈ ശരീരമല്ല, ആത്മാവാണ് കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നത്. ഇങ്ങനെയുള്ള വിവരങ്ങൾ അവിടെ ആത്മജ്ഞാനമുണ്ട്, ആത്മബോധമുണ്ട്. ഇതുപോലെ സദസ്മി തന്നാത്മാവാണെന്നറിയുന്നത് പോലെ സദസ്മി എന്ന് കേവലം അറിയും, ബുദ്ധി മാത്രം. അങ്ങനെ ഒരു അറിവുണ്ടാകണം. കർത്തവ്യതയാ വിധീയത്തെ സാറിന് ഈ വേദത്തെയും വേദാന്തത്തെയൊക്കെ സമീപിക്കുമ്പോൾ സാറിന് മനുഷ്യന്റെ മനസ്സിലുള്ള ധാരണ ഇതാണ്. എന്താണ്? ഇതിൽ നിന്ന് അറിവ് സമ്പാദിക്കുക. നമ്മുടെ ഒരു ശാസ്ത്ര പഠനം, ശാസ്ത്രത്തെ പഠിക്കുന്നു. ശാസ്ത്ര പഠനം എന്ന് പറയുന്ന ആ സങ്കല്പം തന്നെ തെറ്റാണ്. മനുഷ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ശാസ്ത്ര പഠനമില്ല. ഞാൻ നമ്മളെ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും പഠിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും അറിവ് നേടാൻ വേണ്ടിയിട്ടാണ്. അദ്വൈതത്തിന്റെ രീതി അതല്ല. അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ല ഇത്. അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. നമ്മുടെ അറിവിന് കൂടുതൽ വീറ്റുണ്ടാക്കുന്ന ഒരു സാധനമല്ല. അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത്. ബുദ്ധി മാത്രം കർത്തവ്യതയാ വിധി. ഒരറിവ് നമ്മൾ നേടണം. നമ്മൾ വരുന്നു, ആശ്രമത്തിൽ താമസിക്കുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. പുറത്തുനിന്ന് ഒരാളോട് വന്നതൊക്കെ ഇവിടെ വീങ്ങുമ്പോൾ അത് ചെന്ന് കേട്ടു കൊടുക്കുക എന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്ത് വിചാരിക്കും? നമ്മളെക്കുറിച്ചും നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ വരുന്നയാളെന്ത് വിചാരിക്കും? മോശമല്ല വിചാരിക്കത്തുള്ളൂ. നമ്മുടെ കർത്തവ്യ ബുദ്ധി അതിനെ പ്രേരിപ്പിക്കുന്നു. എന്നിട്ട് കൂടുതൽ അറിവ് സമ്പാദിക്കുക, അതല്ല ഉപനിഷത്തിന്റെ രീതി. കർത്തവ്യമായിട്ട് വിധിക്കുകയല്ല, ബുദ്ധി മാത്രം. അത് നമ്മുടെ ബുദ്ധിക്ക് കൂടുതൽ ഭാരത്തെ ഉണ്ടാകും, കൂടുതൽ അറിവുണ്ടാകും. അറിവ് ഇവിടെ പ്രയോജനമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ചിത്തഭ്രമണ കാരണം എന്ന് പറഞ്ഞതുപോലെ, എന്ന് ആചാര്യൻ പറഞ്ഞതുപോലെ ആവും, ചിത്തഭ്രമം ഉണ്ടാകും അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വിശേഷിച്ചൊന്നും ഉണ്ടാകത്തില്ല. അത്തരത്തിലുള്ള ഒരു കേവലം നമ്മുടെ ബുദ്ധിയെ വലുതാക്കാൻ വേണ്ടി, അറിവിനെ വലുതാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വൃത്തിജ്ഞാനത്തെ, വിഷയജ്ഞാനത്തെ വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള അതല്ല. ഇവിടെ അതല്ല. ഇവിടെ ശ്രുതി എപ്പോഴും എന്താ ശ്രമിക്കുന്നത്? നമ്മുടെ വിഷയജ്ഞാനങ്ങളെ വിപുലമാക്കാൻ വേണ്ടിയിട്ടല്ല, അറിവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് ത്വം ശബ്ദവാച്യസ്യ സദ്രൂപത്വമേവ, ശ്രുതിക്ക് ഒരു കാര്യം മാത്രമേ ബോധിപ്പിക്കാൻ താല്പര്യമുള്ളൂ. ത്വം ശബ്ദവാച്യം, ഇവിടെ ശ്വേതകേതുവിനെ വിളിക്കുന്നു നീ എന്ന് വിളിക്കുന്നു. നീ എന്ന് ശ്വേതകേതുവിനെ വിളിക്കുമ്പോൾ ശ്വേതകേതു എന്താ ധരിക്കേണ്ടത്? വിശേഷം എന്താ ആണ്? തനിക്ക് കൂടുതൽ അറിവെല്ലാം ഉണ്ടാകാനാണ്. ഇല്ല, പിന്നെന്താണ്? സദ്രൂപത്വമേവ, തന്നെ സത്തായി ഗ്രഹിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. തം ശബ്ദവാദ്യത്തെ സത്തായി ഗ്രഹിക്കുക, ഇതാണ് ഗ്രഹിക്കേണ്ടത്. ഇതല്ല എന്നാണ് ഈ പഠിക്കുന്നവരെല്ലാം ധരിക്കുന്നു. ശാസ്ത്രം പഠിക്കുന്നവരൊക്കെ അതാ ധരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ശാസ്ത്രപഠനമില്ല. ഇവിടെ ശ്രവണം, മനനം, നിത്യാസനം, അദ്വൈത സാധനം, ഇതേ ഉള്ളൂ. പഠനം എന്ന് പറയുന്നില്ല. അവിടെ എന്താ? തുംശബ്ദ വാചിച്ചത്തെ സത്രൂപ, ഇതാണെന്ന് മനസ്സിലായ ശാസ്ത്രപഠനം അവിടെ തീർന്നു. പിന്നെ മുന്നോട്ട് പോകാനൊന്നുമില്ല. അതത്ര എളുപ്പമാണോ? അതിലെന്താ പ്രശ്നം? അതിനുള്ള സമാധാനങ്ങളാണ് പറയുന്നത്. വിശേഷ അറിവുണ്ടാകാൻ വേണ്ടിയല്ല. തം ശബ്ദവാചസ് സദ്രൂപത്വം ഇവ ആചാര്യവാൻ വേദേരി ജ്ഞാനോപായ ഉപദേശോ വാചസ്. ഇവിടെ അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല. ആചാര്യവാൻ വേദ എന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് അനന്തശാസ്ത്രം ബഹുവേദി ദവ്യം, ഒരുപാട് ശാസ്ത്രം കൊണ്ട് അറിയാൻ ഒരുപാടുണ്ട്. ശാസ്ത്രാന്ത ആയു വർഷശതേനാവി ശാസ്ത്രാന്തം നാധികച്ചതി. 100 ആയുസ്സും പൂർണ്ണമായി കിട്ടിയാലും ഒരാൾക്ക് അത് കിട്ടത്തില്ല. ബാല്യം, വാർദ്ധക്യം, ഇങ്ങനെ കുറെ പോവും. പിന്നെ വ്യവഹാരങ്ങളിൽ പോവും, സുഷുപ്തി പോവും. അങ്ങനെ ഒരാൾക്കൊരിക്കലും ആയുസ് മുഴുവൻ ശാസ്ത്ര ശ്രവണത്തിന് കിട്ടത്തില്ല. പറയുന്നു അങ്ങനെ ഒരു ആയുസ് 100 വർഷം പൂർണ്ണമായും ആർക്കെങ്കിലും കിട്ടിയെന്നിരിക്കട്ടെ. ബാല്യവും യൗവനവും സുഷുപ്തിയും വ്യവഹാരങ്ങളും പോയിട്ട് 100 വർഷം കിട്ടിയാലും ശരി, ഇതിന്റെ അവസാനം എത്തത്തില്ല. പഠിച്ചു തീർക്കാൻ ഒക്കത്തില്ല, വീണ്ടും പഠിക്കാൻ ശേഷിക്കും. ഉപനിഷത്ത് ഭാഷ്യം, പിന്നെ അതിന്റെ ടീക, പിന്നെ ടിപ്പണി, അതിന്റെ ടൂക, ഇങ്ങനെ അങ്ങ് പോയാൽ അതിനൊരു അവസാനം വരത്തില്ല. എത്ര വിപുലമായിട്ടാണ് തുടങ്ങുന്നത്. അവിടെ പറയുന്ന എന്താണ്? ആചാര്യവാൻ വേദ പറയും എന്നിവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ എന്താണ് ശാസ്ത്രത്തിന്റെ താല്പര്യം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരാൾ വേണം. എന്നാലിത് പിടികിട്ടും. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മനസ്സിലാക്കാൻ അവിടെ അധികമൊന്നുമില്ല. ഇത് എന്താണ്? ജ്ഞാന ഉപായ ഉപദേശം. ജ്ഞാനമല്ല ഇവിടെ ഉപദേശിക്കുന്നത്, ജ്ഞാന ഉപായങ്ങളെയാണ് ഉപദേശിക്കുന്നത്. വിശദീകരിക്കും. ശ്രവണം, മനനം, നിധ്യാസനം പറഞ്ഞു. ജ്ഞാത്വ ശ്രുത്വ ജ്ഞാത്വ വിജ്ഞായ അധ സസമ്പത്തി എന്ന് പറഞ്ഞു. ശ്രുത്വ കേട്ട്, മത്വ അതിന് സംശയങ്ങളെല്ലാം ദൂരീകരിച്ച്, വിജ്ഞായ നിശ്ചയിച്ച് ഇന്നതാണ് ഇതിന്റെ പരമ താല്പര്യം, ഇതാണ്. അങ്ങനെ അതാണ് ഞാൻ ഉപായ ഉപദേശം. അതിലാണ് ഈ പരിശ്രമങ്ങളെല്ലാം നടക്കുന്നത്. അതിന് അത് വ്യക്തമാക്കാൻ ഒരാളില്ലാതെ എങ്ങനെ സാധ്യമാണ്? എല്ലാ ആചാര്യന്മാരും എല്ലാ ശാസ്ത്രവും എല്ലാ സാധനങ്ങളുടെയും താല്പര്യം ഇതാണ്, ആത്യന്തികമായി ലക്ഷ്യം ഇതാണ്, ഞാൻ ഉപായ ഉപദേശം തന്നെ. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കേവലം നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം കർമ്മസംബന്ധിയായി വിധിക്കുന്നത് പോലെ ഇവിടെ പറയുകയല്ല. യഥാഗ്രഹോത്ര ജിഹുയാത് അത് തന്നെ നമ്മൾ പറഞ്ഞ കാര്യം പറയുന്നു. ഇത്യവും ആദിഷു അർത്ഥപ്രാപ്തമേവ ആചാര്യവത്വം ഇതി തത്വം. ഇവിടെ നേരിട്ട് ആചാര്യന്റെ പ്രാധാന്യത്തെ കൊടുക്കുന്നു. മറ്റിടത്ത് അങ്ങനെയല്ല. അഗ്നിഹോത്രം ജുഹുയാ സ്വർഗകാമുയ ചെയ്ത ഇങ്ങനെയെല്ലാം പറയുന്നിടത്ത് ആചാര്യന്റെ കാര്യം നേരിട്ട് പറയുന്നില്ല. ആചാര്യനിൽ നിന്ന് അത് ഗ്രഹിക്കണമെന്ന് പറയുന്നില്ല. എന്നാ ആചാര്യൻ വേണം, അവിടെ ഗുരുവുണ്ട്, ഗുരുവാണ് വേദം ചൊല്ലിക്കൊടുക്കുന്നത്, ഗുരുവാണ് വേദാർത്ഥത്തെ ബോധിപ്പിക്കുന്നത്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ ഉപനിഷത്ത് പ്രത്യേകിച്ച് പറയുന്നു ആചാര്യവാൻ, ആചാര്യൻ കൂടിയേ തീരും. അതെല്ലാം സാധ്യമല്ല. ആചാര്യൻ അതിന്റെ ശ്രുതിയുടെ താല്പര്യത്തെ വിശദമാക്കി കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു എത്രയോ മഹാത്മാക്കളുണ്ടായി, അവരെല്ലാം ഇതുപോലെ ഭാഷയും പഠിച്ചിട്ടാണ് മഹാത്മാക്കളായത്, ജ്ഞാനികളായത്. അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകിച്ചൊരു ഗുരു ഇല്ലാതെ തന്നെ എത്രയോ പേര് ഉണ്ട്. അതിനിവിടെ ഇത്രയും വലിയൊരു പ്രാധാന്യം ഇതിന് കൊടുക്കണം. അപ്പോൾ അത് സാധാരണ പറയാറുണ്ട്. എന്താണ് ഭാഷകാരനും പറയും, അതെല്ലാം ജന്മാന്തരങ്ങളിൽ അതെല്ലാം കഴിഞ്ഞു, എന്തെങ്കിലും അത് സംഭവിച്ചിരിക്കണം, അല്ലാതെ ആർക്കും ആകാശത്ത് നിന്ന് പൊട്ടി വീഴാൻ പറ്റത്തില്ല. അപ്പൊ ഈ പരമ്പരയിലൂടെ എവിടെയോ ഒക്കെ ഇത് സംഭവിച്ചിരിക്കണം, കടന്നുപോയിരിക്കണം. ഒരു ജന്മത്തിൽ അവരൽ ഗുരുവിന്റെയോ ശ്രുതിയുടെയോ ഒന്നും സഹായമില്ലാതെ തന്നെ ജ്ഞാനം പ്രകാശിച്ചെന്ന് വരും. സ്വയം തത്വം പ്രകാശിക്കും. അതിന്റെ അർത്ഥം ആചാര്യൻ വേണ്ടെന്നല്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താണോ ഇത് ഞാൻ ഉപായ ഉപദേശമാണ്, ഇത് തന്നെ ഗ്രഹിക്കണം. തം ശബ്ദവാച്യ സദ്രൂപത്വം, അതാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അതിൽ വരുന്ന എന്താ എന്ന് ചോദ്യം ചോദിച്ചാൽ ഇനി അതിന് സമാധാനം പറയുന്നുണ്ട്. തസ്യ താവദേവചനം ഇതിജാക്ഷേപകരണം എന്ന യുക്തം സ്യ. ഒന്നുകൂടി പറയുന്നുണ്ട് എന്താണോ, തസ്യ താവദേവചനം ശ്രുത്വ മത്വ വിജ്ഞായ അധ. ഭാഷ്യകാരൻ പറയുന്നു, കേട്ട് മനനം ചെയ്ത് സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് തത്വനിശ്ചയം വന്നാൽ അതിലുള്ള ദോഷങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ അധ, പെട്ടെന്നൊന്നും സംഭവിക്കുന്നില്ല, ലോകം പറന്നു പോകുന്നില്ല, അപ്രത്യക്ഷമാകുന്നില്ല. താവദേവചിരം, ഈ ശരീരം പതിക്കുന്നതുവരെ, ആ ശരീരപതനത്തിലാണ് സത്സമ്പത്തി എന്ന് ഭാഷകാരൻ പറഞ്ഞു. ശരീരം പതിക്കുന്നതുവരെ പ്രാരബ്ധരൂപത്തിൽ എല്ലാം പഴയതുപോലെ തന്നെ അനുവൃത്തി എന്ന് പറയുന്നു. അനുവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം, തുടങ്ങിയതല്ലേ അനുവർത്തിക്കുന്നു, തുടരുന്നു എന്നാണ്. എന്നുവെച്ചാൽ ആരംഭിച്ചത് തുടരുന്നു, അതുവരെ എന്തുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പോകുന്നു. പ്രത്യേകിച്ച് വിശേഷത ഒന്നുമില്ല. അതറിഞ്ഞതിന് ശേഷം എന്നുവെച്ചാൽ പ്രാരബ്ധ രൂപത്തിൽ ഇതെല്ലാം അനുവർത്തിക്കുന്നു. ക്ഷേപകർണം, അവിടെ ഒരു കാലതാമസം പറഞ്ഞു, മുക്തിക്കൊരു കാലതാമസം പറഞ്ഞു. അത് ഒരു കാലതാമസമുണ്ട് എന്നർത്ഥം. സത്സമ്പത്തിക്ക്, സത്സമ്പത്തിക്കൊരു കാലതാമസമുണ്ട് തത്വജ്ഞാനത്തിന് ശേഷവും. ഇത് അദ്വൈതത്തിന്റെ വഴിയാ പറയുന്നു, തത്വജ്ഞാനത്തിന്റെ വഴി അത് പറയുന്നുണ്ട്. സദാത്മതത്വേ അവിജ്ഞാദേവി സഗുദ്ബുദ്ധിമാത്രകരണേ മോക്ഷപ്രസംഗ. അത് ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നു ജ്ഞാനം കൊണ്ട് മോക്ഷം എന്താ? അങ്ങനെ എവിടെയെങ്കിലും കാണാറുണ്ടോ ഒരാൾ ഉപനിഷത്ത് പഠിച്ചു, ആത്മാവാണെന്നറിഞ്ഞു, സത്സമ്പത്തി എന്ന് വെച്ചാൽ ഉടൻ തന്നെ ശരീരം വിട്ടുപോകും. ആത്മാവുണ്ടെന്നറിഞ്ഞു, ആ സത്സമ്പത്തി അവിടെ സംഭവിക്കുന്നുള്ളൂ. ഭാഷ്യകാരൻ പറഞ്ഞു, സുഷുപ്തി മൂർച്ച മരണം, ഇതിനെയൊക്കെയാണ് ഭാഷ്യകാരൻ സത്സമ്പത്തിയുടെ സ്ഥാനങ്ങളായി പറയുന്നു, അവിടെ അത് സംഭവിക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ ഇതെല്ലാം പൂർണമായും ജ്ഞാനമെല്ലാം ഉണ്ട്. അയാൾക്ക് പറയാൻ ജീവൻ മുക്തനാണ്, ഇതെല്ലാം പറയാം. പക്ഷെ സത്സമ്പത്തി മറ്റൊരിടത്ത് സംഭവിക്കുന്നില്ല എന്ന് ഭാഷകാരൻ പറഞ്ഞു. അത് ഇപ്പോൾ വേദാന്തം പഠിച്ചെന്ന് വിചാരിച്ച് സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉപനിഷത്ത് കേട്ടെന്ന് വിചാരിച്ച് സംഭവിക്കുന്നുണ്ടോ? അതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിക്കുന്നതോ കേൾക്കുന്നതോ അറിയുന്നതോ ഒന്നുമല്ല. അതല്ല ഇതെന്താണ്, ത്വം ശബ്ദവാച്യത്തെ സദ്രൂപത്വന ശ്രുതി ബോധിപ്പിക്കുന്നു. അത് ശ്രവണ മനനങ്ങളിലൂടെ അതിന് നിശ്ചയം വരണം. ആ നിശ്ചയം എന്ന് പറയുന്നത് എന്താണോ, അതിന് തടസ്സമായിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറും. നിവർത്തി അർത്ഥത്വ അജ്ഞാന സംശയ വിവര്യങ്ങൾ അത് അതിനെ സംബന്ധിച്ച് മാറുന്നു. അപ്പോ പിന്നീട് എന്താണോ, പിന്നീടും ജീവിക്കുന്നു, സത്സമ്പത്തി സംഭവിക്കുന്നില്ല. അപ്രാരബ്ധ ക്ഷയിക്കുമ്പോൾ അത് ഭാഷകാരൻ വ്യക്തമായി പറഞ്ഞു. അപ്രാരബ്ധ ക്ഷയം അതാണ് സത്സമ്പത്തി, അതാണ് മുക്തിയുടെ ക്രമം. അല്ലാതെ കേവലം ജ്ഞാനം കൊണ്ട് മുക്തി സംഭവിക്കുന്നില്ല. തത്വമസി യുക്തേ നാഹം സതിഥി പ്രമാണവാക്യ ജനിത ബുദ്ധി നിവർത്തയതും സഖ്യാന്ന് ഉപ്പേന്നേലിവ സഖ്യം വക്തം പറയുന്നു. ഇവിടെ ആചാര്യൻ ശിഷ്യനോട് ഉപദേശിക്കുന്നു, തത്വമസി നീ സത്താണ്, സത്താണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്താണ്, ആ സത്ത് ആണ് നിന്നിലും അനുപ്രവേശം ചെയ്തിരിക്കുന്നത്, ആ സത്താണ് പ്രപഞ്ചമായിരിക്കുന്നത്, ഈ പ്രപഞ്ചം ആ സത്തിൽ നിന്ന് അന്യമല്ല എന്നിങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, മറിച്ച് ഞാനതല്ല എന്ന് തോന്നാൻ എന്താ പ്രമാണം? ഇനി ഞാൻ സത്തല്ല എന്നൊരു ബോധം എങ്ങനെ ഉണ്ടാകും? ഉണ്ടാകത്തില്ല. കാരണം അത് ബോധിക്കുന്നതിന് യോഗ്യതയുള്ളവനാണെങ്കിൽ, അത് ബോധിച്ചവനാണ് ബോധിക്കുന്നതെങ്കിൽ, പിന്നെ അതിന് വേറെ വിപരീത ഒരു ബുദ്ധി പിന്നെ ഉണ്ടാകാൻ വഴിയില്ല. എന്നിട്ട് പരമാർത്ഥമാണ് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ബോധിപ്പിക്കുന്നത് എന്താണ്? മറന്നുപോകുന്ന കാര്യമല്ല, എന്തെങ്കിലും വിഭ്രമം ഉണ്ടാകാമെന്നുള്ള കാര്യങ്ങളല്ല, ഒന്നുമല്ല. അതെല്ലാം വിഷയങ്ങൾ ബോധിപ്പിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളിക്കാൻ പറയുമ്പോൾ, അത് ബുദ്ധിയിൽ ഉൾക്കൊള്ളാം ഉൾക്കൊള്ളാതെ വരാം, വിട്ടുപോകാം ഉൾക്കൊണ്ടാകത്തന്നെ ഈ ദോഷങ്ങളെല്ലാം വരും. ഇതിവിടെ തത്വമസി എന്ന് പറയുന്ന എന്താണ്? സ്വന്തം തന്നെ തന്നെ ബോധിപ്പിക്കുകയാണ്, സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. തന്നെ നിന്ന് അന്യമായ എന്തെങ്കിലും ഒരു കാര്യത്തിവിടെ ബോധിപ്പിക്കുന്നില്ല. ഇപ്പൊ സാധാരണ ഗ്രഹണത്തിൽ വരുന്ന ബുദ്ധിദോഷങ്ങളൊന്നും ഇതിനെ ഗ്രഹിക്കുമ്പോൾ വരാൻ സാധ്യമല്ല. പിന്നെ വീണ്ടും സംശയ അജ്ഞാനങ്ങൾ നിൽക്കുന്നത് ഇതിനെ ഗ്രഹിക്കുന്നതിന് വന്ന ദോഷമുണ്ട്, നമ്മുടെ ബുദ്ധിക്കുള്ള ദോഷങ്ങളാണ്. ആ ദോഷങ്ങളെല്ലാം ഇത് ഗ്രഹിക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു, മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കുന്നിടത്തും ഉണ്ടായിരുന്നു. തന്നിലും ദോഷമൊന്നും വന്നിട്ടില്ല. സദസ്മി എന്ന് തന്നെയാണ് ഒരുവൻ ഗ്രഹിക്കുന്നത്. സാമാന്യമായി പദപദാർത്ഥ ജ്ഞാനമുണ്ട്, ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഹൃദയശുദ്ധി ഉണ്ട്, ഇത്രയുണ്ടെങ്കിൽ അവൻ ഗ്രഹിക്കുന്നത് സദസ്മി എന്ന് തന്നെയായിരിക്കും, മറിച്ചൊന്നും ഗ്രഹിക്കാൻ വഴിയില്ല. നാഹം സത്, അങ്ങനെ ഒരു ബോധം ഉണ്ടാകാൻ വഴിയില്ല. പ്രമാണവാക്യ ജനിതാ ബുദ്ധി, അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടാകത്തില്ല. നീ ആത്മാവാണെന്ന് ബോധിപ്പിക്കുന്നു, ഒരാൾ പറയുന്നു ഞാൻ ആത്മാവല്ല, ഇതെങ്ങനെ സംഭവിക്കും? ആ ബോധമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിനെ നശിപ്പിക്കാൻ തത്വമസി അഹം സദസ്മി എന്നുള്ള ബോധത്തെ നിവർത്ത ഇതും വേറൊരു ബുദ്ധിയില്ല സഖ്യ ന ഉത്പന്ന ഇതും, അങ്ങനൊരു ബോധം ഉണ്ടാകുന്നില്ല എന്നും പറയാൻ വയ്യ. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു, ആ ബോധ ശരീര ആത്മബോധത്തെ നിഷേധിക്കുന്നു, ഇതിനെ സംബന്ധിച്ചുള്ള അജ്ഞാനാദി ദോഷങ്ങളെ നിരാകരിക്കുന്നു. ഇത് അനുഭവസിദ്ധമായ കാര്യമാണ്. സർവോപനിഷത് വാക്യാനാം തത്പരതയ ഏവ പക്ഷയ, ശ്രുതിയേക്കാൾ പ്രബലമായൊരു പ്രമാണം ഏതാണ് ഇതിനെ ബോധിപ്പിക്കാൻ? സർവശ്രുതിയും അത് തന്നെ ബോധിപ്പിക്കുന്നു. തത്വമസി സർവം ഖല്ലിതം ബ്രഹ്മ, ആത്മവേദം സർവം, ബ്രഹ്മവേദം സർവം, ഇങ്ങനെ നിരന്തരം എല്ലാം ഇത് തന്നെ ബോധിപ്പിക്കുന്നു. സർവോപനിഷത് വാക്യാനം തത്പരതയേവ, അതാണ് എന്റെ തത്പരത എന്ന് വെച്ചാൽ താത്പര്യം. താത്പര്യത്തിന്റെ വേറെ രൂപമാണ് തത്പരത, തത്സ്യഭാവത്വത്തലോ എന്ന് പറയും. തന്റെ പ്രത്യേകം വരുമ്പോഴത്തേക്ക് തത്പരത എന്ന് പറയും, വേറൊരു പ്രത്യേകം ച എന്ന് വരുമ്പോഴത്തേക്ക് താത്പര്യം എന്ന് പറയും. ഉപനിഷത്ത് അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഉപനിഷത്ത് വാക്യങ്ങളുടെ താത്പര്യം. ഇതിനെ തന്നെ വേറൊരു ഭാഷയിൽ പറയുന്നു ലക്ഷണയ എന്ന് പറയും. സാഹിത്യവും മറ്റും പഠിക്കുന്നവർക്ക് താത്പര്യം ലക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ വേറെ വേറെ കാര്യങ്ങളാണ്. ഇവിടെ അതെല്ലാം ഒന്നു തന്നെ. താത്പര്യ ശ്രുതി താത്പര്യം ഇതാണ്. യഥാ അഗ്നിഹോത്രാദി വിധി ജനിത അഗ്നിഹോത്രാദി കർത്തവ്യത ബുദ്ധീനാം ആ തഥാതഥാർത്ഥത്വം അനുത്പന്നത്വം ഗ്രഹിക്കുകയേ ഭക്തൻ തത്വ. ഇവിടെ ഭാഷ്യകാരൻ മുഖ്യമായും സംസാരിക്കുന്നത് നമ്മളോടല്ല, വൈദികരോടാണ്. എന്തുകൊണ്ട്? വൈദികർക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാകത്തുള്ളു. കാരണം അവരെന്തായാലും കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർക്ക് കുറെ ധാരണകളുണ്ട് ഇതിനെ സംബന്ധിച്ച്, വേദത്തെ സംബന്ധിച്ചും വേദാർത്ഥത്തെ സംബന്ധിച്ചും. അതിനൊന്ന് ശുദ്ധീകരിച്ചാൽ മതി. നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് വേദം അറിയത്തില്ല, വേദ താല്പര്യം അറിയത്തില്ല, ശരിയോ തെറ്റോ ഒന്നും അറിയത്തില്ലാത്ത ഒരാളുടെ അടുത്ത് ഉപനിഷത്ത് വാക്യാർത്ഥത്തെ കുറിച്ച് എന്ത് പറയാൻ? ഒരു ബോധമില്ലാത്തവനെ എന്ത് മനസ്സിലാക്കി കൊടുക്കാനാണ്? ഒരു വിഷയത്തെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ലാത്തവരൻ എങ്ങനെയാ വിഷയത്തിൽ പിന്നെ ഒരു ഗവേഷണം നടത്തുന്നു? സാധ്യമല്ലല്ലോ. എന്തെങ്കിലും കുറെ അറിഞ്ഞിരിക്കും. അതുകൊണ്ടിവിടെ പറയുന്നു, അഗ്നിഹോത്രാദി വാക്യങ്ങൾ അതിൽ നിന്ന് ബോധം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ? വൈദികർ പറയും സമ്മതമാണ്, ഞങ്ങൾക്കതിൽ നിന്ന് ബോധം ഉണ്ടാകുന്നുണ്ട്, ആ ബോധമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? അത് വേദവാക്യങ്ങളാണ്. വേദവാക്യത്തിൽ നിന്ന് ബോധമുണ്ടാകാം, വേദം സത്യത്തെ ബോധിപ്പിക്കുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതും വേദവാക്യമാണ്, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക, ഇതിന്റെ താല്പര്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. അഗ്നിഹോത്രാദി വിധി ജനിത അഗ്നിഹോത്രാദി കർത്തവ്യതാ ബുദ്ധീനാം ആ തഥാർത്ഥത്വം അനുത്പന്നത്തുമ്പോ അതിനങ്ങനെ ഒരു അർത്ഥമില്ല, അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ല എന്ന ശക്തിയുടെ ഭക്തം അന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. തദ്വത് അതുപോലെ ഇത് ശ്രദ്ധിക്കുക, ഉപനിഷത്ത് ശ്രദ്ധിക്കുക. എന്താണ് അതിന്റെ താല്പര്യം? സാറിന ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞതാണ്, ഈ ഉപനിഷത്ത് പഠിക്കുന്നു, അതിന്റെ വാക്യാർത്ഥം മനസ്സിലാക്കുന്നുണ്ട്, ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നുണ്ട്. ഈ ശബ്ദം ഇന്നതാ ബോധിപ്പിക്കുന്നത്, വിത്പത്തി എന്ന് പറയും, ഇന്ന പദത്തിന് ഇന്നതാ അർത്ഥം കൃത്യമായി അറിയുക. അറിയുന്നവന് വിത്പന്നൻ എന്ന് പറയും. അങ്ങനെയുള്ള ഒരു വിത്പത്തി വേദപഠനം കൊണ്ട് ആർക്കും ഉണ്ടാവും, അതുണ്ടാകുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ അഗ്നിഹോത്രം ചെയ്യുന്നത്. അഗ്നിഹോത്രം ജുഹുയാതെന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയുണ്ടാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ആ മന്ത്രാർത്ഥത്തിൽ നിന്നാ പോരാ, അതിന്റെ താല്പര്യത്തിൽ എത്തിച്ചേരണമെന്നാണ്. ആ താത്പര്യം അവിടെ എത്തുന്നില്ല, അതാണ് നമ്മുടെ തകരാറ്. പഠനം എപ്പോഴും സഹായിക്കുന്നത് അർത്ഥബോധത്തിനാണ്.